2024 മാർച്ച് 3 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഉരുകി ഒലിച്ച് പാലക്കാട്. ജിബിൻ സഖയ എഴുതുന്നു, ഓരോ ദിവസം പിന്നിടും തോറും വേനൽ ചൂടിൽ വെന്തുരുകയാണ് പാലക്കാട്. ചൂട് 40 ഡിഗ്രി സെൽഷ്യസും കടന്ന് കുതിക്കാൻ ഇനി അധിക നാളില്ല. കഴിഞ്ഞ ബുധനാഴ്ച മുണ്ടൂർ IRTCയിൽ രേഖപ്പെടുത്തിയത് 39.5 ഡിഗ്രി ചൂടാണ്. ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന ചൂടാണിത്. കുറഞ്ഞ ചൂട് 28 ഡിഗ്രിയാണ്. മലമ്പുഴയിൽ വ്യാഴാഴ്ച 36.7 ഡിഗ്രിയും പട്ടാമ്പിയിൽ 37 ഡിഗ്രിയും രേഖപ്പെടുത്തി. മലമ്പുഴയിൽ കുറഞ്ഞ ചൂട് 29 ഡിഗ്രിയാണ്. പട്ടാമ്പിയിൽ 28 ഡിഗ്രിയും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഫെബ്രുവരി അവസാനത്തോടെയാണ് പാലക്കാട് ചൂട് 39 ഡിഗ്രി എത്താറുണ്ടെന്ന് IRTCയിലെ ശാസ്ത്രജ്ഞർ പറയുന്നു. കണക്കനുസരിച്ച് വേനൽ എത്തിയതേ ഉള്ളൂ, പക്ഷേ കനത്ത ചൂടിൽ ഒരുകി ഒരുക്കിയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. മുൻ വർഷത്തെക്കാൾ ചൂട് കൂടുതലാണ് ഇത്തവണ സംസ്ഥാനത്ത്. പല സ്ഥലത്തും 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുന്നുണ്ടെന്ന് ആശങ്കപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2 ഡിഗ്രി സെൽഷ്യസ് വരെ ശരാശരി താപനില വർധനയുണ്ട്. ആഗോളതലത്തിൽ ചൂട് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിനു മുൻപ് റെക്കാർഡ് താപനില രേഖപ്പെടുത്തിയ വർഷം 2016 ആയിരുന്നു. 2023 ആ റെക്കാർഡ് ഭേദിക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ തന്നെ ശരാശരി താപനിലയിൽ വലിയ വർധനവ് ഉണ്ട്. അത് കേരളത്തെയും ബാധിക്കുന്നു. എൽനിനോ പ്രതിഭാസം മൂലം 2023 ചൂട് കുത്തിനെ കൂടുമെന്ന് വിദഗ്ധർ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം രൂപം കൊണ്ട എൽനിനോയുടെ സാന്നിധ്യം നമുക്ക് എത്രമാത്രം വെല്ലുവിളി ആകും എന്നത് സംബന്ധിച്ച് പഠനങ്ങൾ ആവശ്യമാണ്. വേനൽ മഴയിൽ കുറവ്. കേരളത്തിൽ പൊതുവെ നല്ല അളവിൽ വേനൽ മഴ ലഭിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ 33% കുറവാണ് അനുഭവപ്പെട്ടത്. അതിനാൽ തന്നെ ജലലഭ്യത കുറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കുറഞ്ഞതിനാൽ റിസർവോയറുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് താഴ്ന്നു. ഈ വർഷം ഏപ്രിൽ മെയ് മാസത്തിൽ അത്യാവശ്യം മഴ ലഭിച്ചാൽ മാത്രമേ വെള്ളത്തിന്റെ ദൌർലഭ്യം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ കാര്യത്തിൽ 350 മില്ലിമീറ്റർ മഴ മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലത്ത് ലഭിക്കാറുണ്ട്. ആ മഴ ലഭിച്ചാൽ മാത്രമേ വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് അതിജീവിക്കാൻ സാധിക്കൂ. നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചൂട് അനുഭവപ്പെടുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും കൂടുതൽ ചൂട് തന്നെയാണ് തുടരുന്നതെങ്കിൽ വെള്ളത്തിന്റെ പ്രതിസന്ധി രൂക്ഷമാകും. രാത്രിയിലും ചൂട്. ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ തണുപ്പ് കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. ആഗോളതലത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. ചൂടായാലും തണുപ്പായാലും അതിന്റെ ഏറ്റവും പരമാവധി അനുഭവപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കേരളത്തെ സംബന്ധിച്ച് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെല്ലാം വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. ജനുവരി മുതൽ കാലാവസ്ഥാ വകുപ്പിന്റെ സ്റ്റേഷനുകളിൽ എല്ലാം തന്നെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില അവിടുത്തെ ദീർഘകാല ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. പത്തനംതിട്ട, കണ്ണൂർ, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോട്ടയം ജില്ലകളിലും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. ഇവിടങ്ങളിൽ രാത്രിയിലും താപനില വലിയ തോതിൽ കുറവ് അനുഭവപ്പെടുന്നില്ല. 27 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ഇടയിൽ പലയിടത്തും രാത്രിയിലും താപനില ഉയർന്നു തന്നെ നിൽക്കുന്നു. അതായത് രാത്രിയിലെ താപനില 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതലാണ്. ചൂടും തണുപ്പും ഒരുപോലെ അല്ല. കേരളത്തിലെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ചൂടും തണുപ്പും ഒരുപോലെ അല്ല. ആലപ്പുഴ ജില്ലയിൽ ചൂട് 37 ഡിഗ്രിയിൽ എത്തിയാൽ തന്നെ ഗൗരവമായി കാണേണ്ടി വരും. കാരണം ആലപ്പുഴ എന്നത് തീരദേശ ജില്ലയാണ്. അവിടെ ഈർപ്പമുണ്ടാകും. അതുകൊണ്ട് അവിടെ 37 ഡിഗ്രി തന്നെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലും ഇത് ബാധകമാണ്. മലയോര മേഖലയിൽ 33 ഡിഗ്രി തന്നെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കും. മുൻ വർഷങ്ങളിൽ 40 ഡിഗ്രി സ്വാഭാവികം എത്തുന്ന സ്ഥലമായി നമ്മൾ പരിഗണിച്ചിരുന്നത് പാലക്കാടും കൊല്ലം ജില്ലയിലെ പുനലൂരും ആയിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ പിടവുകൾ ഉള്ള പ്രദേശങ്ങൾ ആയതിനാൽ തന്നെ അവിടെ ചൂട് കൂടുതലാണ്. പക്ഷേ പാലക്കാട്ടെ ഒരാൾക്ക് അത് പ്രശ്നമായി തോന്നില്ല. കാരണം അയാൾ ആ ചൂടുമായി പരിചിതനാണ്. കൃഷി ഉൾപ്പെടെ അവരുടെ ജീവിതത്തിന്റെ രീതി അതുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചൂട് അതിൽ നിന്ന് കൂടുമ്പോൾ അവരെ ബാധിക്കും. എന്നാൽ സാധാരണ ചൂടില്ലാതിരുന്ന പ്രദേശത്ത് 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ ചൂട് കൂടുമ്പോൾ അതേപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. പ്രത്യേകിച്ച് തീരപ്രദേശത്തേക്ക് ഈർപ്പമുള്ളതിനാൽ ചൂട് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ കൂടുതലാണ്. ചൂട് കൂടുമ്പോൾ താപനില ഉയരുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും ബാധിക്കുമെന്നതിൽ സംശയമില്ല. എങ്കിലും നമ്മുടെ എല്ലാം പ്രഥമ ആശങ്ക ആരോഗ്യകാര്യത്തിൽ തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. സൂര്യാഘാതവും സൂര്യാതാപവും ഉണ്ടാകും. സൂര്യാഘാതം ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന വളരെ ഗൗരവമായ പ്രശ്നമാണ്. അടുത്ത കാലം വരെ നമ്മൾ ഗൗരവമായി അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. യൂറോപ്പിൽ ഉഷ്ണതാപം കാരണം 10,000 ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ചൂടുമായി ബന്ധപ്പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സൂര്യാതാപം പോലും പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഉണ്ട്. ഇത് മറ്റു തരത്തിലും കോ മോർബിഡിറ്റിയായി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചൂട് എല്ലാ മേഖലയിലും ഉള്ള നമ്മുടെ ഉൽപാദനക്ഷമതയെ വലിയ തോതിൽ ബാധിക്കാം. നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും ബാധിക്കാം. നമ്മുടെ കാർഷിക മേഖലയിലെ വലിയ തോതിൽ ബാധിക്കും. ലോകത്ത് എല്ലായിടത്തും കാർഷിക മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ നമുക്ക് മുൻപരിചയമില്ലാത്തതിനാൽ നമ്മളെ അത് വേഗത്തിൽ ബാധിക്കും.